നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൊറോണ വൈറസ് രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായുള്ള ഗവേഷണത്തിന് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഗ്രാന്റ് ലഭിച്ചിരിക്കുകയാണ് പെർത്തിലെ മർഡോക്ക് യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ രാഗേഷ് നടുവിലേവീടിന്. ലഭിച്ച ഗ്രാന്റിനെ കുറിച്ചും ചെയ്ത ഗവേഷണത്തെക്കുറിച്ചുമെല്ലാം വിവരിക്കാൻ മലയാളിയായ ഡോക്ടർ രാഗേഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ രാഗേഷ് നടുവിലേവീട്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഡോക്ടർ രാഗേഷ്, കോവിഡിന്റെ ഈ ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനുമായി അല്ലെങ്കിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായുള്ള ഗവേഷണത്തിനാണല്ലോ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഗ്രാന്റ് ലഭിച്ചിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. ഈ ഗ്രാന്റ് ലഭിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങാമോ?
അതായത് SARS-CoV-2 എന്ന വൈറസ് മൂലമുണ്ടാകുന്ന ഈ COVID-19 രോഗം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒരു $3 million റിസർച്ച് ഗ്രാന്റ് ഏപ്രിൽ മാസം അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ ഞാനും ഇതിന് ഈ റൗണ്ടിൽ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിരുന്നായിരുന്നു. അതിൽ എൻ്റെതുൾപ്പെടെ ഒരു 12 പേരുടെ പ്രോജക്ടിനാണ് സക്സസ്ഫുൾ ആയിട്ട് ഫണ്ടിങ് ലഭിച്ചത്.
അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഗ്രാന്റിനായി അപേക്ഷിക്കാനുണ്ടായ കാരണം എന്താണ്?
ഞാനൊരു ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ പറയാം. 2006 യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡിലാണ് ഞാൻ PhD പൂർത്തിയാക്കിയത്. അവിടെ എന്റെ റിസർച്ച് മെയിൻലി പുതിയതരം ആന്റിബയോട്ടിക്സ്, പിന്നെ സ്കിസോഫ്രീനിയ ഡ്രഗ് മോളിക്യൂൾസ് എന്നിവ ഡെവലപ്പ് ചെയ്യുന്നുള്ളതായിരുന്നു. പിന്നെ ഡാനിഷ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് കിട്ടിയത് കാരണം യൂണിവേഴ്സിറ്റി ഓഫ് സാത്തേൺ ഡെൻമാർക്കിൽ ഒരു 5 വർഷം റിസർച്ച് ചെയ്യാനുള്ള അവസരം എനിക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി അവിടെ വെച്ചാണ് എന്റെ ഈ റിസർച്ച് ഫീൽഡ് DNA RNA ബേസ്ഡ് ഡ്രഗ് ഡെവലപ്മെന്റ് ആയിട്ട് മോൾഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായത്. പിന്നെ വീണ്ടും ഞാൻ തിരിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡിൽ വന്നു, അവിടെ എന്റെ സ്വന്തം റിസർച്ച് ഗ്രൂപ്പ് ഈ ഫീൽഡിൽ ആരംഭിച്ചു. പിന്നെ 2015 ഞാൻ മർഡോക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്. എന്റെ ഈ ടീം ഇവിടെ ചെയ്യുന്നത് DNA RNA പോലുള്ള ഡ്രഗ് മോളിക്യൂൾസ് വികസിപ്പിച്ചിട്ട് നമ്മുടെ ഈ രോഗങ്ങൾക്ക് കാരണങ്ങളായ ജീനുകളെയും അതുമായി പ്രോട്ടീനുകളെയും ടാർഗറ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുകയോ അഥവാ നിർവീര്യമാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ടെക്നോളജി ഉപയോഗിച്ച് ഈ COVID-19 കാരണവുമായ SARS-CoV-2 വൈറസിനെ കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ ബ്ലോക്ക് ചെയ്യാനും പറ്റും. അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റ് നമ്മുടെ ഫിയോണ സ്റ്റാൻലി ഹോസ്പിറ്റൽ ക്ലിനിഷ്യൻ കൊളീഗ്സുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്യുന്നതും നമ്മൾ ഈ ഗ്രാന്റിന് അപ്ലൈ ചെയ്യുന്നത്.
ഈ ഒരു കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്ത് ഇതിൽ ഒരു മരുന്നോ വാക്സിനോ ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് താങ്കൾക്ക് ഗ്രാന്റ് ലഭിക്കുകയും ഈ ഒരു ഗവേഷണത്തിനായി മുൻപോട്ട് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ചെയ്യുന്ന ഈ ഗവേഷണത്തെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ?
തീർച്ചയായും. നമ്മളെ ഈ പ്രോജക്റ്റ് മെയിൻലി 3 ഘട്ടങ്ങളാണ് ഉള്ളത്. അതായത് ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത് ഈ SARS-CoV-2 വൈറസിന്റെ പുറത്ത് കാണുന്ന ഈ മുള്ളു പോലുള്ള ഈ സ്പൈക്ക് പ്രോട്ടീൻസിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോളിക്കുലർ പ്ലഗ് ഡെവലപ്പ് ചെയ്യുന്നു. അത് എന്റെ ടീമും ആയി ചേർന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ലബോറട്ടറിയിൽ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ ഈ മൊളക്കുലർ പ്ലഗ് ഉപയോഗിച്ചിട്ട് വളരെ സെൻസിറ്റീവും കൃത്യവുമായ ഒരു കൊറോണ വൈറസ് സ്പെസിഫിക് പേപ്പർ ഡയഗ്നോസ്റ്റിക് കിറ്റ് ഉണ്ടാക്കുന്നു. ഇത് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. പക്ഷെ നമ്മളവിടെ ഒരു നമ്മുടെ ത്രോട്ട് സ്വാബ് സാമ്പിൾ ഡയറക്റ്റ് ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് ഫിയോണ സ്റ്റാൻലി ഹോസ്പിറ്റൽ വെച്ചിട്ട് നമ്മളെ കൊളാബറേറ്റർ ഡോക്ടർ വാരൻ പാവേ അവരുടെ ടീമുമായി ചേർന്നുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ അവസാനത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഈ മൊളക്കുലർ പ്ലഗ് ഉപയോഗിച്ച് ഒരു ആന്റി കോവിഡ് ത്രോട്ട് സ്പ്രേ ഡ്രഗ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പഠനം നടത്തുക എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൂടുതൽ ഫണ്ടിങ്ങിന് വേണ്ടി ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇനീഷ്യൽ ടെസ്റ്റ് റിസൾട്ട്സ് വെച്ചിട്ട് ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ ഡ്രഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അപ്പോൾ ഇപ്പൊ താങ്കൾ ഈ പറയുന്ന ഡയഗ്നോസിസിന്റെ കാര്യമാണല്ലോ, പ്രഗ്നൻസി ടെസ്റ്റ് പോലുള്ള ഒരു ഡയഗ്നോസിസിന്റെ കാര്യമാണല്ലോ താങ്കൾ പറഞ്ഞത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ഡയഗ്നോസിസുമായി അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഡയഗ്നോസിസുമായി എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്?
വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോഴത്തെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാലോ ആർ ടി പി സി ആർ, ഇപ്പൊ എല്ലാവർക്കും ആർ ടി പി സി ആർ എന്നുള്ള വേർഡ് വളരെ സുപരിചിതമാണ്. ഈ ആർ ടി പി സി ആർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആ കോവിഡ് നയൻറ്റീൻ SARS-CoV-2 വൈറസിന്റെ ആർ എൻ എ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇതിനൊരു 5 to 7 hours എടുക്കും. ഓൺ ടോപ്പ് ഹൈലി സഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ് ഉള്ള ഒരു ലബോറട്ടറി, അതുമാതിരി എക്സ്പെർട്ട് നോളജ് എന്നിവ വളരെ അത്യാവശ്യമായിട്ട് ഉണ്ട്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്റിബോഡി ബേസ്ഡ് പേപ്പർ ടെസ്റ്റാണ്. ഇതൊരു വിത്തിൻ മിനിറ്റ്സിൽ നമ്മൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിന്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് 30% ഫോൾസ് നെഗറ്റീവ് റേറ്റ് ഇതിലുണ്ട്. അതിന്റെ കാരണം ഈ ആന്റിബോഡീസ് ഉണ്ടാവാൻ ഒരു 4 to 14 days വരെ വേണ്ടി വരും. അപ്പൊ നമ്മൾക്ക് ഈ വൈറസ് കാരിയർ ആയിട്ടുള്ള ആൾക്കാരെ പ്രോപ്പർ ആയിട്ട് ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കമ്മ്യൂണിറ്റി സ്പ്രെഡിനൊക്കെ ഒരു നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ട് കൊണ്ട് പോയാലും അവർ സ്റ്റിൽ വൈറസിന്റെ കാരിയേഴ്സ് ആയിരിക്കാം. അപ്പോൾ കമ്മ്യൂണിറ്റി സ്പ്രെഡിനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിനെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ടെസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈറസിനെ സ്പെസിഫിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അത് വിത്തിൻ മിനിറ്റ്സിൽ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു ടെസ്റ്റ് ഒരു പോയിന്റ് ഓഫ് കെയർ ഡയഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ മോളിക്യൂൾ, ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്ന മോളിക്യൂൾ ഒരു തെറപ്യൂട്ടിക് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. ഇതാണ് ഇതിന്റെ മെയിൻ വ്യത്യാസം. നമ്മൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ടെക്നോളജി ആയിട്ടുള്ള ഒരു വ്യത്യാസം.
കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്.
അതെ.
താങ്കൾ ഇത് കോവിഡിന്റെ ചികിത്സയ്ക്കായി ഗവേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് വാക്സിനാണോ അതോ ഒരു മരുന്നാണോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്?
ഇത് ആക്ച്വലി ഒരു പിന്നെ മരുന്നായിട്ടാണ് നമ്മളത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഡ്രഗ് മോളിക്യൂൾ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു വാക്സിനായിട്ടല്ല.
വാക്സിനായിട്ടല്ല. അപ്പൊ അതായത് ഉള്ളിലേക്ക് കഴിക്കാവുന്ന ഒരു മരുന്നാണോ അതോ ഇഞ്ചക്ഷനാണോ, എങ്ങനെയാണ്, എങ്ങനെ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്?
ഇപ്പോഴും നമ്മളതൊരു സ്പ്രേ അല്ലെങ്കിൽ ഒരു ഇൻഹെയിൽ മെത്തേഡ് ആയിട്ടാണ് അത് വിഭാവനം ചെയ്തത്. അതായത് ത്രോട്ട് സ്പ്രേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ഹ്യൂമൻ സെല്ലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൃത്യമായി തടയാൻ പറ്റും. അതായത് ഇത് വർക്ക് ചെയ്യുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീൻ, നേരത്തെ പറഞ്ഞതുപോലെ സ്പൈക്ക് പ്രോട്ടീനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറസിനെ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ സ്പ്രെഡ് നമ്മൾക്ക് എളുപ്പത്തിൽ തടയാൻ പറ്റും. അപ്പോ ഇനീഷ്യലി നമ്മൾ ത്രോട്ട് സ്പ്രേ ആയിട്ട് അതിന്റെ എഫിക്കസി ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻജക്ഷൻ IV അഡ്മിനിസ്ട്രേഷൻ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യും.
ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം സ്പ്രേ അത് ഇഫക്റ്റീവ് ആയ ശേഷം IV ത്രൂ ഈ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ
പറ്റുന്നതാണ്. ഓഫ്കോഴ്സ്. അതായത് നമ്മൾക്ക് ഈ എന്തുകൊണ്ടാണ് ഈ സ്പ്രേ വിഭാവനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു IV ഡ്രഗ് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോവാതെ നമ്മൾക്ക് ഇപ്പോൾ നമ്മളൊരു കെമിസ്റ്റ് ഒരു ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന്റെ ത്രോട്ട് സ്പ്രേ, ഇപ്പൊ ഡിഫ്ലൈൻ സ്പ്രേസ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ സോർ ത്രോട്ടിനൊക്കെ, അതുപോലെ നമുക്ക് അവിടുന്ന് ഒരു കെമിസ്റ്റിന് അടുത്ത് പോയി വാങ്ങിച്ചിട്ട് നമ്മൾക്ക് സ്വന്തമായി സ്പ്രേ ചെയ്യാനുള്ള രൂപത്തിലുള്ള ഒരു ഡ്രഗ്, ഒരു ഈസി ആക്സസ് ഉള്ള ഒരു ഡ്രഗ് മെറ്റീരിയൽ എന്നുള്ള രൂപത്തിലാണ് നമ്മളിതിനെ ആസ് ഓഫ് നൗ ഫോർ ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്.
ഓക്കെ. ഇതൊരു നല്ല ഐഡിയ ആണല്ലോ. ഈ രാകേഷിന്റെ ഒരു ഐഡിയ ആണോ, എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് വരാൻ കാരണം?
അതെ അതെ, നമ്മൾ ആദ്യം ഞാൻ അത് ഇനീഷ്യൽ ഇതൊക്കെ ഇട്ടു, പിന്നെ നമ്മൾ കൊളീഗ്സുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഒരു ടീം വർക്കാണ് ഓഫ്കോഴ്സ് നമ്മൾ അത് വിജയത്തിലേക്ക് എത്തിയിരുന്നത്. ഐഡിയാസ് നമുക്ക് എനിക്ക് വരുന്നു, അത് നമ്മൾ കൊളീഗ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പം നമ്മളെ ക്ലിനിഷ്യൻ കൊളീഗ്സ് ഉണ്ട്, അവരതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസും അതിൻ്റെ അതൊക്കെ നമ്മൾക്ക് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു.
ഓക്കെ, എന്തായാലും ഒരു പുതിയ ഐഡിയ ആണല്ലോ.
ഓക്കെ,
നിങ്ങൾ പറയുന്ന ഈ ഒരു റാപ്പിഡ് ആയിട്ട് റിസൾട്ട് വരുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോലെ റിസൾട്ട് വരുന്ന ഒരു ഡയഗ്നോസിസിനാണല്ലോ ശ്രമിക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം സമയം എടുക്കും? അപ്പോ ഇപ്പോ എനിക്ക് തോന്നുന്നു 24 to 48 hours വരെ ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ സമയം എടുക്കുന്നുണ്ട്.
അതെ, ഈ ആർ ടി പി സി ആർ ബേസ് മെത്തേഡിനാണ് ഒരു 24 to 48 hours എടുക്കുന്നത്. അത് പല വെരിഫിക്കേഷനും സ്റ്റേജസും കഴിയാൻ വേണ്ടിയിട്ടാണ്, ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫോൾസ് പോസിറ്റീവോ അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവോ അല്ല കൊടുക്കുന്നതെന്ന് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റ് ഞാൻ പ്രെഡിക്ഷൻ, ഇറ്റ് ക്യാൻ ബി ഡൺ വിത്തിൻ സെക്കൻഡ്സ്. അതായത് നമ്മൾക്കൊരു ഒരു 30-60 seconds 1 minute അല്ലെങ്കിൽ ഒരു 10 minutes മാക്സിമം ഇൻക്ലൂഡിങ് സാമ്പിൾ പ്രിപ്പറേഷൻ, ഒരു 10-15 minutes നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ടെസ്റ്റ്.
ഓക്കെ, ഇതിനുള്ള കോവിഡിന്റെ മരുന്നും അതുപോലെ തന്നെ ഈ ഡയഗ്നോസിസിന് വേണ്ടിയുള്ള ഗവേഷണത്തിന്റെ ഫലം എന്നത്തോടെ പുറത്തു വരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
നമ്മൾക്കൊരു ടൈറ്റ് ടൈം ഷെഡ്യൂൾ ആണ് ഉള്ളത്. അറൌണ്ട് 9 months ആണ് നമുക്ക് ഞാൻ പ്രപ്പോസ് ചെയ്തത്, കൺസിഡറിംഗ് ദി ഏർജൻസി ഓഫ് ദിസ് ഡ്രഗ് ആൻഡ് ദി ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മൾ വിത്തിൻ 6 months നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡിവൈസ് അതിന്റെ എഫിക്കസി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു ഏർലി സ്റ്റേജ് എന്ന് പറയാം, നമ്മള് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കിറ്റിന്റെ അവിടെ എത്തുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ മോളിക്യുലാർ പ്ലഗ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ആ മോളിക്യുലാർ പ്ലഗ് ഡെവലപ്മെന്റിന്റെ ഫൈനൽ സ്റ്റേജസിലെത്തുന്നു. അതിനുശേഷം നമ്മൾ അത് ഉപയോഗിച്ച് ഈ ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലും കൂടിയാണ് ഇപ്പോൾ. പക്ഷേ ഈ ഡ്രഗ് മോളിക്യൂൾസ് നമ്മൾക്ക് ഓഫ് കോഴ്സ് പല സ്റ്റേജസും കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പിന്നെ ഏർലി റിസൾട്ട്സ് നമ്മൾക്ക് ഈ ഗ്രാൻഡിലൂടെ നമ്മൾക്ക് ചെയ്ത് അതിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ ഇതിന്റെ ഫർദർ ഇവാലുവേഷൻസ് നമ്മൾ നടത്താൻ പോകുന്നത് ഇൻ കൊളാബറേഷൻ അഗെയിൻ വിത്ത് ഹോസ്പിറ്റൽ കൊളീഗ്സ്. അപ്പൊ അതിന് ക്ലിനിക്കൽ ട്രയൽസ് നടത്തേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾക്ക് ഒരുപാട് പൈസ അത്യാവശ്യമാണ്. അതിന് വീണ്ടും നമ്മൾ വലിയ ഗ്രാന്റിന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇൻ കൊളാബറേഷൻ വിത്ത് ഫെഡറൽ ഗവൺമെന്റ് ഗ്രാന്റ് ഏജൻസീസുമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ കൊളീഗ്സുമായി ചേർന്ന് ഒരു ക്ലിനിക്കൽ ട്രയൽസ് നടത്താൻ വേണ്ടിയുള്ള ഗ്രാന്റ് അപ്ലിക്കേഷൻസ്, വിച്ച് ഈസ് കോസ്റ്റ്ലി. പക്ഷെ നമ്മൾ അതിനാണ് അടുത്തതായിട്ട് ശ്രമിക്കുക.
ഇത്രയും കാര്യം എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ രാകേഷ് നടുവിലവീർ.
താങ്ക് യു വെരി മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.